ఆకాశవాణి నమస్కారం. ప్రాదేశిక వార్తలు వాయించినది హక్కీం కూటాయి. പ്രധാന വാർത്തകൾ. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി എൻ ചന്ദ്രബാബു നായിഡുവും ഒഡീഷ മുഖ്യമന്ത്രിയായി മുതിർന്ന ബിജെപി നേതാവ് മോഹൻ ചരൺ മാജിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുത്തേക്കും. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അടുത്ത കരസേനാ മേധാവി. സുസ്ഥിര വികസന നയമാണ് സംസ്ഥാനം പിന്തുടരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അമേരിക്കയെ നേരിടും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി നരചന്ദ്രബാബു നായിഡു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 11:27 വിജയവാഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തെ കേസരപ്പള്ളി ഐടി പാർക്കിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിരവധി പ്രമുഖരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നായിഡുവിനൊപ്പം ടിഡിപി, ജനസേന, ബിജെപി നേതാക്കളും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. മുതിർന്ന ബിജെപി നേതാവ് മോഹൻ ചരൺ മാജി ഒഡീഷ മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഭുവനേശ്വറിലെ ജനതാ മൈതാനത്തിൽ വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രിമാരായ ജുവൽ ഓറം, അശ്വിനി വൈഷ്ണവ് തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തേക്കും. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് അഭിനന്ദന സന്ദേശങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ചു. ഊഷ്മളമായ ആശംസകൾക്ക് നന്ദിയുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾ തന്നോട് വാത്സല്യത്തിന്റെ അടയാളമായി മോദി കാ പരിവാർ എന്ന് സോഷ്യൽ മീഡിയയിൽ ചേർത്തിട്ടുണ്ടെന്നും അതിൽ നിന്ന് തനിക്ക് വളരെയധികം ശക്തി ലഭിച്ചെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങൾ തുടർച്ചയായ മൂന്നാം തവണയും എൻഡിഎയ്ക്ക് ഭൂരിപക്ഷം നൽകിയെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാൻ ജനവിധി നൽകിയെന്നും മോദി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അറിയിച്ചു. നാം എല്ലാവരും ഒരു കുടുംബമാണെന്ന സന്ദേശം ഫലപ്രദമായി കൈമാറിയതായി പറഞ്ഞ മോദി ജനങ്ങൾക്ക് നന്ദി പറയുകയും അവരുടെ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് മോദി പരിവാർ നീക്കം ചെയ്യാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റശേഷം കോഴിക്കോട്ടെത്തിയ സുരേഷ് ഗോപിക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി. ഇന്നലെ രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിന്റെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. രാവിലെ ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവനിലെ സന്ദർശനത്തിന് ശേഷം സുരേഷ് ഗോപി കണ്ണൂരിലേക്ക് പോകും. കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയെ നിയമിച്ചു. ഈ മാസം 30 അദ്ദേഹം ചുമതലയേൽക്കും. ഒരു മാസത്തേക്ക് കാലാവധി നീട്ടി നൽകിയ കരസേനാ മേധാവി ജനറൽ മനോജ് സി പാണ്ഡെ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 1964 ജൂലൈ 1 ജനിച്ച ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി 1984 ഡിസംബർ 15 ജമ്മുകശ്മീർ റൈഫിൾസിലൂടെയാണ് സൈന്യത്തിന്റെ ഭാഗമായത്. പരംവിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അന്താരാഷ്ട്ര യോഗ ദിവസ് മീഡിയ സമ്മാൻ AYDMS മൂന്നാം പതിപ്പ് പ്രഖ്യാപിച്ചു. ഈ വർഷം 3 വിഭാഗങ്ങളിലായി 33 അവാർഡുകളോ സമ്മാനങ്ങളോ നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. 22 ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷിലും പ്രിന്റ്, ടെലിവിഷൻ, റേഡിയോ എന്നീ വിഭാഗങ്ങളിലാണ് സമ്മാനങ്ങൾ നൽകുന്നത്. മന്ത്രാലയത്തിന്റെ രജിസ്ട്രേഷനോ അനുമതിയോ ലഭിച്ച പ്രിന്റ് മീഡിയ, റേഡിയോ, ടെലിവിഷൻ ഉൾപ്പെടെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും അവാർഡുകൾ ലഭ്യമാണ്. എൻട്രികൾ ലഭിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 8. ഇന്ത്യയിലും വിദേശത്തും യോഗയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ മാധ്യമങ്ങളുടെ ക്രിയാത്മകമായ പങ്കും ഉത്തരവാദിത്വവും അംഗീകരിക്കുന്നതിനാണ് 2019 AYDMS ആദ്യമായി സ്ഥാപിതമായത്. ജമ്മുകശ്മീരിലെ കത്വ ജില്ലയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഭീകരൻ കൊല്ലപ്പെട്ടു. ഗ്രാമത്തിൽ ഭീകരർ ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിനിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. സംസ്ഥാനം പിന്തുടരുന്നത് സുസ്ഥിര വികസന നയമാണെന്നും വ്യവസായങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും വിപുലപ്പെടുത്തുന്നതിനൊപ്പം പ്രകൃതിയെക്കൂടി മുന്നിൽ കണ്ട് ദ്വിമുഖ സമീപനമാണ് നാം സ്വീകരിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ലോക പരിസ്ഥിതി ദിനാചരണം തിരുവനന്തപുരം വെള്ളാറിലെ കേരള ആർട്സ് ആന്റ് ക്രാഫ്റ്റ് വില്ലേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പരമ്പരാഗത മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കൊപ്പം ആധുനിക സങ്കേതങ്ങളും കൂടി യോജിച്ച് മുന്നേറാൻ നമുക്ക് കഴിയണം. 21 നദികളുടെ മലിനീകരിക്കപ്പെട്ട ഭാഗം പുനരുജ്ജീവിപ്പിക്കാൻ തയ്യാറാക്കിയ കർമ്മപദ്ധതി നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡാണ്. ഇതിൽ 11 നദികളുടെയും ജലഗുണ നിലവാരം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. ബാലവേല തടയുന്നതിനാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേല അവസാനിപ്പിക്കാൻ നമുക്ക് പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഡെസ്ക് റിപ്പോർട്ട്.
ലോക ബാലവേല വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ബാലവേല ഉന്മൂലനം ചെയ്യുന്നതിന് ഒരു വർഷത്തെ സമഗ്രമായ കർമ്മ പദ്ധതിക്ക് തൊഴിൽ വകുപ്പ് തുടക്കമിടും. ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുമായി സഹകരിച്ച് പരിപാടികൾ സംഘടിപ്പിക്കും. പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും ബാലവേല വിരുദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ബാലവേല കണ്ടെത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനുമായി ജോലിസ്ഥലങ്ങളിൽ സമഗ്ര പരിശോധനകൾ നടത്തും. ബാലവേലയ്ക്കെതിരായ നിയമങ്ങളെക്കുറിച്ചും ദോഷഫലങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളെയും തൊഴിലുടമകളെയും കുട്ടികളെയും ബോധവൽക്കരിക്കുന്നതിന് സംസ്ഥാനത്തുടനീളം ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട്. കുട്ടികളുടെ സംരക്ഷണത്തിൽ വൈദഗ്ധ്യവും വിഭവങ്ങളും പ്രയോജനപ്പെടുത്തുന്നതിന് ഗവൺമെന്റിതര സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് തൊഴിൽ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ദിനത്തോടനുബന്ധിച്ച് പാൻ ഇന്ത്യ റെസ്ക്യൂ ആന്റ് റീഹാബിലിറ്റേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ശരണ്യബാല്യം പദ്ധതിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പരിശോധന തുടങ്ങി. ബാലവേല നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടാണ് പരിശോധന. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഹോട്ടലുകൾ, നല്ലളം റഹ്മാൻ ബസാർ ഭാഗത്തെ നിർമ്മാണ കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു പരിശോധന.
2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അമേരിക്കയെ നേരിടും. ന്യൂയോർക്കിലെ നാസോ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും തോൽവി അറിയാതെയാണ് ഇരു ടീമുകളും മത്സരത്തിനിറങ്ങുന്നത്. പാകിസ്ഥാനെയും അയർലന്റിനെയും പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുന്നത്. കാനഡയെയും പാകിസ്ഥാനെയുമാണ് അമേരിക്ക തോൽപ്പിച്ചത്. ഇന്ന് മറ്റ് മത്സരങ്ങളിൽ ഓസ്ട്രേലിയ നമീബിയയെയും ശ്രീലങ്ക നേപ്പാളിനെയും നേരിടും. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ പാകിസ്ഥാൻ കാനഡയെ 7 wicketsന് പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 AFC യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യയ്ക്ക് തോൽവി. ദോഹയിൽ നിലവിലെ ഏഷ്യൻ ചാമ്പ്യന്മാരായ ഖത്തറിനോട് 1-2 ഇന്ത്യ പരാജയപ്പെട്ടത്. ഇതോടെ 2027 AFC ഏഷ്യൻ കപ്പിന് ഇന്ത്യയ്ക്ക് യോഗ്യത നഷ്ടമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടിയ രാഹുൽഗാന്ധി വോട്ടർമാർക്ക് നന്ദി പറയാൻ ഇന്ന് വയനാട്ടിലെത്തും. രാവിലെ മലപ്പുറം ജില്ലയിലെ ഇടവണ്ണയിലും ഉച്ചകഴിഞ്ഞ് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും യുഡിഎഫ് പ്രവർത്തകർ രാഹുൽഗാന്ധിക്ക് സ്വീകരണം നൽകും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം പ്രിയങ്കാഗാന്ധി, സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളും സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് യുഡിഎഫ് അറിയിച്ചു. വടകര മണ്ഡലത്തിലെ കുറ്റ്യാടിയിലും മണിയൂരിലും യുഡിഎഫ് പ്രവർത്തകരുടെ വീടുകളിൽ സ്ഫോടകവസ്തു ആക്രമണം നടത്തിയ സംഭവത്തിൽ ഊർജ്ജിത അന്വേഷണം നടത്തി പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ യുഡിഎഫ് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടികയിലെ അപാകതകൾ പരിഹരിക്കണമെന്നും വാർഡ് വിഭജനത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു. എയിംസിനും ബേപ്പൂർ തുറമുഖ വികസനത്തിനും പ്രഥമ പരിഗണന നൽകുമെന്ന് നിയുക്ത കോഴിക്കോട് MP MK രാഘവൻ പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിനാലൂരിൽ എയിംസിനായി ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടെന്നും രാഘവൻ അറിയിച്ചു. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മെറിറ്റ് കോട്ടയുടെ മുഖ്യഘട്ടത്തിലെ രണ്ടാമത്തെ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്ക് ഒന്നാം വർഷ ഏകജാലക പ്രവേശനത്തിന് രണ്ടാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിച്ചു. നാളെ വൈകിട്ട് 4 വരെ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളുകളിൽ പ്രവേശനം നേടാം. ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. ഇന്നും നാളെയും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 35 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ മണിക്കൂറിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. 86 സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് ഇന്നലെ വിവിധ സമയങ്ങളിലായി പൂർത്തീകരിച്ചത്. 14 ജില്ലകളിലുമായി സ്കൂളുകൾ, മറ്റ് പൊതുകെട്ടിടങ്ങൾ എന്നിവയിൽ സ്ഥാപിച്ച സൈറണുകളാണ് വിജയകരമായി പരീക്ഷിച്ചത്. 1978 നടപ്പാക്കിയ ചുമട്ടുതൊഴിലാളി നിയമത്തിൽ കാലാനുസൃതമായി മാറ്റം വരുത്തണമെന്ന് കേരള സ്റ്റേറ്റ് ആന്റ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV രാഘവൻ കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും തൊഴിൽ മന്ത്രിക്കും അദ്ദേഹം നിവേദനം നൽകി. ഇടുക്കി മൂന്നാർ മാങ്കുളത്ത് വയോധികനെ വീട്ടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. മാങ്കുളം 33 പാറേക്കുടിയിൽ തങ്കച്ചനാണ് മരിച്ചത്. കേസിൽ മകൻ ബിബിനെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ചെറുകുന്നിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വനിതാ നഴ്സിനെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ചെറുകുന്ന് പൂങ്കാവ് സ്വദേശി ജിജിൻ ഫെലിക്സാണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി എൻ ചന്ദ്രബാബു നായിഡുവും ഒഡീഷ മുഖ്യമന്ത്രിയായി മുതിർന്ന BJP നേതാവ് മോഹൻ ചരൺ മാജിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുത്തേക്കും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി എൻ ചന്ദ്രബാബു നായിഡുവും ഒഡീഷ മുഖ്യമന്ത്രിയായി മുതിർന്ന BJP നേതാവ് മോഹൻ ചരൺ മാജിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അടുത്ത കരസേനാ മേധാവി. സുസ്ഥിര വികസന നയമാണ് സംസ്ഥാനം പിന്തുടരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അമേരിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റിആർ ന്യൂസ് അണ്ടർസ്കോർ കാലിക്കറ്റ് എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.